Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ലാലശ്രീസ്മധുരം സങ്കീർത്തനാമാവിശിവസമാരംഭാചാര്യപര്യന്ത സരസ്മതിപുരാചാര്യ സ്വഭാഷ്യകൃതം ചന്ദോഗ്യോപനിഷത്ത് സാമവേദത്തിന്റെ ബ്രാഹ്മണ ഭാഗമാണ്. ഇത് മറ്റേ ഉപനിഷത്ത് ഭാഷ്യങ്ങളെ പോലെ തന്നെ ഇതിനും ഭാഷ്യകാരൻ ഒരു ബോധഘാതം രചിച്ചിട്ടുണ്ട്. ഉപനിഷത്ത് വളരെ വലുതാണെങ്കിലും ഇതിന്റെ അവസാനത്തെ മൂന്ന് അധ്യായം, മൊത്തം 8 അധ്യായങ്ങളുള്ളതിന് അവസാനത്തെ 3 അധ്യായങ്ങളിൽ മാത്രമാണ് നിർഗുണ ബ്രഹ്മത്തെ കുറിച്ചുള്ള ചർച്ച വരുന്നത്. അതിന് മുമ്പ് വരുന്ന ഭാഗങ്ങളിൽ കൂടുതലും ഉപാസനയാണ്. ഈ ഉപനിഷത്ത് ഭാഗം ഇതിനു മുമ്പും വരുന്നുണ്ട്, 1-2 അധ്യായങ്ങൾ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടില്ല. അവിടെയും ഉപാസനയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സാധാരണ മറ്റു ഉപനിഷത്തുകളെ പോലെ തന്നെ കർമ്മകാന്ഡം അനുസരണമാണ് ഉപാസന കാന്ഡം വരുന്നത്, അത് കഴിഞ്ഞ് ജ്ഞാനകാന്ഡം. ഇവിടെയും അങ്ങനെയാണ്. ഇതിന് തൊട്ടുമുമ്പ് കർമ്മകാന്ഡമാണ് ചർച്ച ചെയ്യുന്നത്. സമവേദത്തിൽ സോമയാഗം പോലെയുള്ള യാഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. അത് കഴിഞ്ഞ് ഉപാസന. ഇവിടെ ബോധഘാതത്തിൽ ഭാഷ്യകാരൻ പറയും ഉപാസനകൾ കർമ്മത്തോട് ബന്ധപ്പെട്ടതാണ്. കർമ്മത്തോട് ബന്ധപ്പെട്ടതാണെങ്കിൽ എന്തിനു വ്യാഖ്യാനിക്കണം? ഒരു സമാധാനം പറയുന്നു, കാരണം ഉപാസനയും തത്വജ്ഞാനവും തമ്മിൽ സമാനതയാണ്, രണ്ടും മാനസികമാണ്. കർമ്മം അങ്ങനെയല്ല. കർമ്മത്തിൽ മാനസികമായ ഭാവമുണ്ട്, മാനസിക കർമ്മമുണ്ട്, പക്ഷെ അവിടെ ബാഹ്യമായി ചെയ്യേണ്ടതുണ്ട്, കായികമായ കർമ്മങ്ങളുമുണ്ട്. ഉപാസന അങ്ങനെ കേവലം മാനസികമായ സങ്കല്പങ്ങൾ, വാചം ധേനു ഉപാസീത എന്ന് പറഞ്ഞാൽ വാക്കിനെ ധേനുവായി സങ്കല്പിക്കുക, മാനസികമായ സങ്കല്പം മാത്രം. അതുപോലെ പലതരത്തിലുള്ള സങ്കല്പങ്ങൾ, ഭാവന, അത് വെറുതെ സങ്കല്പിച്ചാൽ പോരാ, ഉപാസനയ്ക്ക് ഏകാഗ്രമായ ഭാവന വേണം. കർമ്മങ്ങൾ ഋത്വികുകൾ യജമാനു വേണ്ടി ചെയ്യുന്നു, ഉപാസനയും അതുപോലെ തന്നെ. ഉദ്ഗീതോപാസന ഉദ്ഗാതാവാണ് ചെയ്യുന്നത്, യജമാനു വേണ്ടി വൃത്തിക്ക് ചെയ്യുന്നു. ചിലടത്ത് ഉപാസന യജമാനും ചെയ്യേണ്ടി വരും. ഇത്തരം ധ്യാന ഭാവനകൾ, ഇതിന്റെ എല്ലാം ഫലം ഒന്ന് മുഖ്യമായും പറയുന്നത് ആ കർമ്മ ഫലത്തിന്റെ പൂർണത, പൗഷ്കല്യം എന്ന് പറയും, സമൃദ്ധമായ കർമ്മഫലം. ഓരോ കർമ്മത്തിനും അതാത് ഫലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഫലസമൃദ്ധി അതാണ് ഉപാസനയുടെ ഫലമായി പറയുന്നത്. എന്നാൽ ആ ഉപാസനകൾക്ക് തന്നെ മറ്റ് ഫലങ്ങളുമുണ്ട്. ഇവിടെ പറയുന്നു ഹിരണ്യഗർഭപ്രാപ്തി വരെയുള്ള ഫലങ്ങൾ, ദക്ഷിണായന ഉത്തരായന മാർഗത്തിലൂടെയുള്ള ഫലപ്രാപ്തി, അതും ഉപാസനയുടെ ഫലമായി പറയുന്നു. ഉപാസനകൾ നിഷ്കാമമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് സഹായിക്കുന്നു എന്നും പറയുന്നു. ഇതെല്ലാം വൈദികമായ ഉപാസനകളെ സംബന്ധിച്ചാണ്. വൈദികമായ ഉപാസനകൾ വൈദികകാലത്തിലേ നടന്നിട്ടുണ്ട്. സമ്പർഗവിദ്യ, പഞ്ചാഗ്നിവിദ്യ, വിദ്യ എന്ന് പറയുന്നതെല്ലാം ഉപാസന എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഈ സന്ദർഭത്തിലെല്ലാം വിദ്യാശബ്ദ ഉപാസൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇതൊക്കെ വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ടതായതുകൊണ്ട് വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നവർ, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരിലാണ് ഈ ഉപാസനകളെല്ലാം. ഇന്നത്തെ ഉപാസനകളുമായിട്ട് ഇതിന് ബന്ധമില്ല. ഇവിടെ പറയുന്ന ഉപാസനകൾ എന്നുവെച്ചാൽ ദേവത ഉപാസന, ഗുരു ഉപാസന, അതൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നു. അത് ദൈവതോപാസനയും മറ്റും പൗരാണികവും ആണ്. ഹിരണ്യഗർഭ ഉപാസനയും മറ്റും വൈദികവും രണ്ടും രണ്ടാണ്. അത് കാലം കൊണ്ട് വന്ന മാറ്റം, ശാസ്ത്രത്തിൽ വന്ന മാറ്റം, ഉപദേശങ്ങളിൽ വ്യത്യാസം വരുന്നു, രണ്ടും രണ്ടാണ്. ഉപാസനകൾ ആധ്യാത്മികമായി പ്രയോജനം ഇല്ലാത്തതെന്നല്ല പറയുന്നു, അതിന് പ്രയോജനമുണ്ട്. പക്ഷെ അത് കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നതിന്റെ അനുഷ്ഠാനത്തിന് വലിയ പ്രസക്തി ഇല്ലാതെ വരുന്നു. എന്നാലും ചില ഉപാസനകളൊക്കെ, ഓങ്കാര ഉപാസന പോലെയുള്ള ഉപാസനകളൊക്കെ ഇന്നും നിലവിലുള്ളതാണ്. അതിന്റെ മാറ്റം വന്നേ ഉള്ളൂ. പക്ഷെ ഇന്നും അത്ര ഉപാസനകളും നിലവിലുണ്ട്. ഉപാസനയും തത്വശ്രവണവും തമ്മിൽ വ്യത്യാസമുണ്ട്. തത്വശ്രവണം ഒഴികെ ബാക്കിയുള്ളതല്ല മാനസിക വ്യാപാരങ്ങളും വൈദികമായി പറഞ്ഞാൽ ഉപാസനയിലാണ്. ഉപാസന കൊണ്ട് മനസ്സ് ഏകാഗ്രമാകുന്നു. എന്താണോ അതിന്റെ ഫലം നിർദ്ദേശിച്ചിരിക്കുന്നത് ആ ഫലവും ലഭിക്കും ഉപാസന കൊണ്ട്. തത്വശ്രവണത്തിൽ തത്വപ്രകാശം, അത് മാത്രം, അതാണ് അതിന്റെ ഫലമായി പറയുന്നത്, മുഖ്യഫലം. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. പഴയ സമ്പ്രദായം അനുസരിച്ച് തുടങ്ങുന്ന സ്വാധ്യായത്തിൽ ഗുരുമുഖത്ത് നിന്ന് വേദം ചൊല്ലിക്കഴിഞ്ഞു, അങ്ങനെ നാക്കിൽ ഉറപ്പിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക, അഭ്യാസം, അതൊരു ഉപാസനയാണ്. വേദ സ്വാധ്യായം എന്ന് പറയുന്നത് ഒരു ഉപാസനയാണ്. അതിന് അർത്ഥബോധം വേണമെന്ന് നിർബന്ധമില്ല. അർത്ഥബോധത്തോടുകൂടിയാകാം. പിന്നീട് അതിന് ആദ്യം അഞ്ചാമത്തെ വയസ്സിൽ ഉപനയനം ചെയ്ത് വേദം ചൊല്ലുമ്പോൾ അർത്ഥം ധരിക്കാൻ പ്രയാസമാണ്, സാമാന്യമായി കഴിയും. ശങ്കരാചാര്യ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ ആണെങ്കിൽ ആ സമയത്തും അർത്ഥം ധരിക്കും. പക്ഷെ സാധാരണ ജീവന്മാർക്ക് അത് സാധിക്കില്ല. അപ്പൊ കേവലം അതൊരു ഉപാസനയാണ്, വേദോപാസന. സ്വാധ്യായത്തെ അങ്ങനെ പറയും, വേദോപാസനയാണ്. അതിന് ഫലമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് മീമാംസ, അർത്ഥവിചാരം. അത് രണ്ടായിട്ട് ധർമ്മമീമാംസ, ജ്ഞാനമീമാംസ, വിചാരം. ആ വിചാരത്തിനാണ് ശ്രവണം സഹായിക്കുന്നത്. നമ്മളിപ്പോ ഈശം, കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരിയും, ഐത്തരേയും, ത്രിപുരുഷത്തുകൾ കഴിഞ്ഞു. ഇതൊരു ഉപാസനയാണ്. ഇവിടെ എന്താണ്? തത്വശ്രവണം. വേദത്തിൽ പഠനമെന്ന് പറയുന്നത് സ്വാധ്യായത്തെയാണ് പഠനം എന്ന് പറയുന്നത്. പഠവ്യക്തായം വാചി, പഠിക്കുക എന്ന് പറയുന്നു. ശബ്ദത്തെ ഗ്രഹിക്കുക, ഉച്ചരിക്കുക, രണ്ടും പഠനമാണ്. മുഖ്യമായും ഉച്ചരിക്കുന്നതാണ്, വേദം ചൊല്ലുന്നതാണ് പഠനം. വ്യക്തായം വാചി എന്ന് വെച്ചാൽ വ്യക്തമായി പറയുക എന്നാണ്. നമ്മൾ സാറിന് പഠിക്കുക എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന്. ഇവിടെ ശ്രവണം എന്ന് പറയുന്നത് ശരിക്കും അതിന്റെ സാങ്കേതികമായ രീതി പറഞ്ഞാൽ അത് പഠനമാണ്. ശബ്ദം കേട്ട് ഉറപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാലേ അത് പഠനമാവും. ഇന്നത്തെ പഠനമല്ല, സ്കൂൾ പഠനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വൈദികമായ പഠനത്തെ കുറിച്ച് പറയുക. സ്വാധ്യായം അല്ലെങ്കിൽ പാരായണം എന്ന് പറയും. എല്ലാ ദിവസവും നമ്മളിത് ചൊല്ലുന്നു, ഉപനിഷത്ത് ചൊല്ലുന്നു, അത് പഠനമാവും. അതിനെ പഠനം എന്ന് പറയും. ശ്രവണം അതല്ല. ശ്രവണം വക്താവ് ആ തത്വത്തെ പ്രകാശിപ്പിക്കുന്നു, ശ്രോതാവ് ആ തത്വം പ്രകാശിക്കുന്നു. അതാണ് ശ്രവണം. മനനം, നിത്യാസനം രണ്ടും രണ്ടാണ്. എന്നാണ് നമ്മൾ സാധാരണ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ പറയും. ഉപനിഷത്ത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അത് പൂർണ്ണമായ ശരിയാണ്. പിന്നെ ഒരാൾ ശ്രവിക്കുന്നു തത്വം തന്നെ, ഉപനിഷത്ത് ശ്രവിക്കുന്നു, ഭാഷ ശ്രവിക്കുന്നു, അയാൾക്ക് കേവലം ശബ്ദജ്ഞാനമേ ഉണ്ടാകുന്നുള്ളു. അങ്ങനെ സംഭവിക്കാറുണ്ട്, പറയുന്നത് കേൾക്കുന്നുണ്ട്, അർത്ഥബോധം ഉണ്ടാവുന്നില്ല, എങ്കിൽ അത് പഠനം തന്നെ. അതിന് പഠനമെന്ന് പറയും. അതുകൊണ്ട് ശബ്ദം ഗ്രഹിക്കുന്നുണ്ട്. ഇനി ഒരാൾക്കതിനെ വീണ്ടും പ്രകാശിപ്പിക്കാനും കഴിയും, ശബ്ദത്തെ, അർത്ഥത്തെ. അങ്ങനെ സംഭവിക്കും. അതാണ് പറയാനില്ലേ, തത്തമ്മ പൂച്ച പൂച്ച. അതുപോലെ ഇത് ആവർത്തിക്കാൻ കഴിയും, കേൾക്കുന്ന നമുക്ക് ആവർത്തിക്കാൻ കഴിയും. അതിന് അർത്ഥബോധം വേണമെന്നില്ല. ശബ്ദത്തെ കേൾക്കുന്നു, അത് ആവർത്തിക്കുന്നു. അതിന് നമ്മളെ സഹായിക്കുന്ന സ്മൃതി. ജ്ഞാനമല്ല, സ്മരണം കൊണ്ട് സാധിക്കും. സ്വാധ്യായത്തിൽ എന്താണ്? ഇതെല്ലാം നമ്മുടെ സ്മൃതിയിലിരിക്കും. നാക്കിന്റെ അഭ്യാസ രൂപത്തിൽ സ്മൃതിയിലിരിക്കും വേദം മുഴുവൻ. അല്ലെങ്കിൽ സ്വാധ്യായം വൈദികന്റെ സ്മൃതിയിലുണ്ട്. അത് ആനുപൂർവി ക്രമം എന്ന് പറയും. അഗ്നി, ഇളേ എന്ന് പറഞ്ഞാൽ ആ ക്രമത്തിൽ തന്നെ അത് സ്മൃതിയിലിരിക്കും. എന്നിട്ട് അതിനെ പുറപ്പെടുവിക്കുന്നു. ഇവിടെയും നമ്മൾ ഉപനിഷത്ത് തത്വത്തെ ശ്രവിക്കുമ്പോൾ ആ തത്വപ്രകാശനം എന്നുള്ളത് സംഭവിച്ചില്ലെങ്കിൽ അത് കേവലം ഉപാസനയാകും. എന്തുകൊണ്ട്? ശബ്ദത്തെ ഗ്രഹിക്കും. കുറെ ശബ്ദങ്ങൾ നമ്മുടെ ഉള്ളിൽ വരും, ആ ശബ്ദം നമ്മുടെ സ്മൃതിയിലിരിക്കും, ആ ശബ്ദത്തെ നമ്മൾ വീണ്ടും പ്രകാശിപ്പിക്കും. ഇതിനെ ഉപാസന എന്തുകൊണ്ട് പറയുന്നത്? എന്താണ് പറയുന്നത്? ശബ്ദ അനുകരണമാണ്, ശബ്ദ അനുപൂർവിയുടെ അനുകരണം. അത് കൃത്യമായി വേദത്തെ പോലെ നമുക്ക് ആവർത്തിക്കാൻ കഴിയില്ല. എന്നാലും നമ്മൾ കുറെ ശബ്ദത്തെ ഗ്രഹിക്കുന്നു. ശരിയായ അർത്ഥബോധം വേണമെന്നില്ല, നമ്മൾ വീണ്ടും അത് വേറാണ് ബോധിപ്പിക്കുന്നു. അതൊരു വ്രതം പോലെ, തപസ് പോലെ, അനുഷ്ഠാനം പോലെ ചെയ്ത് അതെന്നെ ഉപാസനയാവും. അപ്പോൾ തത്വ ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം ഒരാൾ ശരിയായ ശ്രവണം സംഭവിക്കണമെന്നില്ല. അല്ല, നമ്മളിപ്പോ ശാസ്ത്രത്തെ സമീപിക്കുന്നു, അത് രണ്ടു തരത്തിൽ സമീപിക്കാം. ഒന്ന്, പ്രധാനമായിട്ടും ശാസ്ത്രജ്ഞാനം അതിനു വേണ്ടിയിട്ട്. ശാസ്ത്രജ്ഞാനം എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടുള്ള ഉദ്ദേശിക്കുന്ന ശബ്ദജ്ഞാനം, അതാണ് തത്വപ്രകാശനമല്ല, ശബ്ദജ്ഞാനം. അതിലും ഒരു ഏകദേശമായ അർത്ഥബോധത്തോടുകൂടി ശബ്ദം ധരിക്കും, നാനാശാസ്ത്രങ്ങൾ അഭ്യസിക്കും. ശാസ്ത്ര താല്പര്യത്തെ കുറിച്ചൊരു ഏകദേശ ധാരണയുണ്ടാവും. ഈശം, കേനം, കഠം എന്നിങ്ങനെ ഉപനിഷത്തുകളെല്ലാം കുറിച്ച് നമുക്ക് സാമാന്യ ജ്ഞാനം ഉണ്ടാവും. അതിന് ശാസ്ത്രജ്ഞാനം എന്ന് പറയും. പാണ്ഡിത്യം എന്ന് പറയുന്ന ശബ്ദത്തിന് അങ്ങനെയൊരർത്ഥമുണ്ട്. പാണ്ഡിത്യ ശബ്ദത്തിന്റെ അർത്ഥം ഭാഷ്യകാരൻ പറഞ്ഞത് ആത്മജ്ഞാനമാണ് പാണ്ഡിത്യം. പക്ഷെ ശബ്ദജ്ഞാനത്തിനെയും പാണ്ഡിത്യം എന്ന് പറയും. വേദത്തെ വൈദികന്മാര് സമീപിക്കുന്ന പാണ്ഡിത്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ശരിയായ വൈദിക ശബ്ദങ്ങളുടെ ജ്ഞാനം വേണം, അത് ഉച്ചരിക്കണം കർമ്മത്തിന്. ഉപനിഷത്ത് അങ്ങനെയല്ല, ആ ശബ്ദജ്ഞാനത്തിന് വേണ്ടിയിട്ടില്ല. അവിടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മജ്ഞാനമാണ്, ശബ്ദജ്ഞാനമല്ല. വേദത്തെ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാണ്ഡിത്യം ഉണ്ടാകും, ശബ്ദജ്ഞാനം കൂടും. അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് അറിവ് പഠിച്ച് അറിവുണ്ടായി എന്ന് പറയുന്നു. അത് പ്രാഥമിക അർത്ഥം അതാണ്. നമുക്ക് ഒരുപാട് ശബ്ദജ്ഞാനം ഉണ്ടായി, പിന്നെ അതിനെ സ്മരിക്കുന്നു, അതിനെ പ്രകാശിപ്പിക്കുന്നു. ഉപനിഷത്തിൽ തന്നെ അതിനെ നിഷേധിക്കും. നാനുധ്യായ ബഹുൻ ശബ്ദ വാചോ വിഗ്ലാപനം ഹിതത്, ശ്രുതി എന്ന് പറയും. നമ്മൾ ഒരുപാട് ശബ്ദത്തെ അനുസന്ധാനം ചെയ്തത് അത് വാഗേന്ദ്രിയത്തെ ക്ഷീണിപ്പിക്കും. കാരണം ഇതിനെ ധരിക്കുന്നതിന് പറയുന്നതിന് വേണ്ടി ധരിക്കുക, പറയുക, അത് വാഗേന്ദ്രിയത്തെ ക്ഷീണിപ്പിക്കത്തേ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ശ്രവണം അതിനു വേണ്ടിയിട്ടല്ല, ശ്രവണം തത്വപ്രകാശനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ സങ്കല്പിക്കുന്ന പോലെ നമ്മുടെ അറിവ് വർദ്ധിക്കത്തില്ല. അതുകൊണ്ട് അവിടെ എന്താ വർദ്ധിക്കുന്നത്? വിവേകം മാത്രം. ഈ വിവേകം എന്ന് പറയുന്നത് നാനാത്വജ്ഞാനമല്ല. നമ്മൾ ധരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, അത് നാനാത്വജ്ഞാനമാണ്. നമ്മുടെ അറിവ് വർദ്ധിച്ചു. അത്തരം അറിവെന്ന് പറയുന്നത് പരീക്ഷയ്ക്കുള്ള നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു, അവസാനം എന്തൊക്കെ പഠിച്ചതെന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷ നടത്തുന്നു, അതി പാസ്സാവും. അതൊക്കെ ശബ്ദജ്ഞാനത്തിന്റെ പ്രയോജനമാണ്. ഇവിടെ അതല്ല, ഇവിടെ വിവേകമാണ് ഇതിന്റെ പ്രയോജനം. വിവേകം മാത്രമേ ഇതിന് പ്രയോജനമായിട്ടുള്ളൂ, വേറൊന്നുമില്ല. എന്ത്? ആത്മവിവേകം, വേറൊന്നുമില്ല. അത് സംഭവിക്കാത്തിടത്തോളം കാലം ശാസ്ത്രാധീതിസ്ഥ നിഷ്ഫല. ശാസ്ത്രാധ്യയനം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് ശാസ്ത്രം തന്നെ പറയുന്നു ശാസ്ത്രാധ്യയനം വ്യർത്ഥമാണ്. അതിന്റെ താല്പര്യം അതാണ്, അല്ലെങ്കിൽ ഇത് വ്യർത്ഥമായി തീരും. എല്ലാ ദിവസവും സത്സംഗം ശ്രവിക്കുന്നു, അല്ലെങ്കിൽ സ്വയം ഒരാൾ സ്വാധ്യായം ചെയ്യുന്നു, പാരായണം ചെയ്യുന്നു, ഉപനിഷത്ത് പാരായണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഭാഷ്യ പാരായണം ചെയ്യുന്നു. അത് നിഷ്പ്രയോജനമല്ല. പക്ഷെ അതെല്ലാം മന്ദമായ സാധനങ്ങളെന്നാ പറയുന്നത്. പാരായണവും മറ്റും അതിനൊക്കെ പ്രയോജനങ്ങൾ പറയുന്നു, പക്ഷെ അതുകൊണ്ട് വിവേകം ഉണ്ടാവണമെന്നില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്, വിവേകമാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് ഭയാശങ്കയൊക്കെ ഒന്നും ഇടയില്ല. ഈ ശബ്ദജ്ഞാനം അങ്ങനെയല്ല, അത് ഭയാശങ്കകളൊക്കെ ഉണ്ടാകും. ഒരുപാട് ശബ്ദം ധരിച്ചു കഴിഞ്ഞാൽ അതിൽ അഭിമാനം തോന്നും, അഹന്ത ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും. ആവശ്യം വിവേകത്തിന് അങ്ങനെയല്ല. വിവേകം എന്ത് ചെയ്യുന്നു? അവിവേകത്തെ നശിപ്പിക്കുന്നു. അതിൽ ദോഷങ്ങളൊന്നുമില്ല. തത്വശ്രവണം കൊണ്ട് ആ വിവേകം സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശാസ്ത്ര ചർച്ച വ്യർത്ഥം. പിന്നെ അതിനൊരാൾക്ക് മറ്റ് പിൻബലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ടാവും. മറ്റ് പിൻബലം എന്ന് പറയുമ്പം വിവേക വൈരാഗ്യാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ, സമതമാദികളുടെയൊക്കെ പിൻബലം ഉണ്ടെങ്കിൽ അത് ഗുണഫലത്തെ ചെയ്യും. ഉപാസന എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ദോഷത്തെ ചെയ്യും. ആ ശ്രവണത്തിൽ നിന്ന് തത്വബോധം ഉണ്ടാവണമെങ്കിലോ അത് ജീവന്റെ സ്വപ്രയത്നം കൊണ്ട് മാത്രം സാധ്യമല്ല. ഈശ്വരാനുഗ്രഹം വേണം, ഗുരുവിന്റെ അനുഗ്രഹം വേണം. എന്ന് പറയുന്ന സാധനകളെല്ലാം ഉണ്ടായിരിക്കണം. ഇത് രണ്ടുപേർക്കും ബാധകമാണ്, വക്താവിനും ശ്രോതാവിനും ഒരുപോലെ ബാധകമാണ്. ഇതെല്ലാം ശ്രോതാക്കളെ സംബന്ധിച്ച് പറയുന്ന നിയമങ്ങളൊന്നുമുണ്ടല്ല. ഒരു വക്താവിനെ സംബന്ധിച്ച് ആ തത്വത്തെ പ്രകാശിപ്പിക്കണമെങ്കിലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ പറ്റൂ. ഒരു ശ്രോതാവിൻ്റെ ഉള്ളിൽ ആ തത്വം പ്രകാശിപ്പിക്കണമെങ്കിലും അതുണ്ടായാലേ പറ്റൂ. അതില്ലാതെ അല്ലെങ്കിൽ വെറും ശബ്ദ അനുകരണമാകും, വേദം ചൊല്ലുന്നത് പോലെ. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഭയാശങ്കകളൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഓർപ്പിച്ചു, എന്താണ് 600 ക്ലാസ് കഴിഞ്ഞു. അറുന്നൂറ് ചർച്ച കഴിഞ്ഞു എന്നാണ്, അതൊരു വലിയ കാര്യം. പ്രത്യേകിച്ചും എന്നെപ്പോലെ ഒരാള് ഈ 600 എത്തിക്കുക എന്ന് പറയുന്നത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. എന്നെ സംബന്ധിച്ച് 100 എത്തിക്കുക തന്നെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും എങ്ങനെയത് 600 വരെ എത്തി. പക്ഷെ ഇത് പഠിക്കാനും മനഃപ്പാഠം ചെയ്യാനും ഉള്ളതല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് വേണം മുമ്പോട്ട് പോകാം. ഞാൻ ആരെയും ഒന്നും പഠിപ്പിച്ചിട്ടുമില്ല, ആരും എന്നിൽ നിന്നും ഒന്നും പഠിച്ചിട്ടുമില്ല, രണ്ടും സംഭവിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി ഇപ്പോ അറുന്നൂറ് ക്ലാസ്സുകളുടെ ഒരു പരീക്ഷ നടത്തിയെന്നിരിക്കട്ടെ, ഇവിടെ എത്ര പേര് പാസ്സാവും? ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഫെയിലാവും. ഞാനെന്തുകൊണ്ടാണ് ഫെയിലാവുന്നത്? കാരണം എന്ത് പറഞ്ഞെന്നുള്ള എനിക്കും ഓർമ്മയില്ല. അപ്പൊ പിന്നെ കേട്ടവരുടെ സ്ഥിതി എന്തായിരിക്കും? അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. അത് മനസ്സിലാക്കണം ആദ്യം. ഓർത്തു വെച്ച് പറയാനുള്ള കാര്യങ്ങളും അല്ല. ഉപനിഷത്തിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് ഈശ്വരന്റെ നിശ്വാസമാണ് പറയുന്നത് വേദത്തെ കുറിച്ച്. ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് ഇത് വന്ന ഒന്നാണ് വേദം, ഉപനിഷത്തല്ല. ഈശ്വരന്റെ നിശ്വാസമായി വന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കർത്തൃത്വം നമ്മൾ ബ്രഹ്മസൂത്രത്തിലും ചർച്ച ചെയ്യുന്നു. അത് ഈശ്വരനാണ്. അപ്പോൾ അത് ഈശ്വരന്റെ കർത്തൃത്വം ഉള്ള ഒന്നിന് ജീവന് സ്വന്തമാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവനവിടെ ഉദാഹരണം പറയുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ച രചന അത് ഈശ്വരനെ സാധ്യമാവും, ജീവന് സാധ്യമല്ല. പ്രപഞ്ചരചന ഒരു ജീവന് സാധ്യമല്ല. അണിമാതി ഐശ്വര്യ സമ്പന്നന്മാരായ യോഗികൾക്ക് പോലും അത് സാധ്യമല്ല എന്നവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചു. അപ്പോ ഈ വിദ്യ, ഉപനിഷത് വിദ്യ, അതെങ്ങനെ ജീവന് സാധ്യമാവും? ഇത് ആർക്കെങ്കിലും പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല, സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് വേദം തുടങ്ങുന്നത് എങ്ങനെയാണ്? ധിയോ യോന പ്രചോദയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. വേദാധ്യയനത്തിന്റെ പ്രാരംഭം അങ്ങനെയാണ്. ഉപനയനം ചെയ്യുമ്പോൾ ഗായത്രി മന്ത്രമാണ് ഉപദേശിച്ചുള്ളത്. അവിടെ പറയുന്ന എന്താണ്? ഈശ്വരൻ തത് സവിതുഹു വരേണ്യം ഭർഗ ധിയോ യോന പ്രചോദയാ എന്നാണ്. ആ സവിതാവിലുള്ള ദിവ്യമായ ചേതസ് എന്ന് വെച്ചാൽ ഈശ്വര ചൈതന്യം, അതെന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ്. എന്നുവെച്ചാൽ ഇത് ഈശ്വരനിലൂടെ പ്രകാശിക്കേണ്ടതാണ്, അല്ലാതെ ജീവനെ കുറിച്ച് എന്താ പറഞ്ഞത്? അവിദ്യാധീനനാണ്. അവിദ്യാധീനൻ അവന്റെ മനസ്സുൾപ്പെടെയുള്ള കർണങ്ങളെല്ലാം മായയ്ക്ക് അധീനമാണ്. അങ്ങനെ അധീനമായിരിക്കുന്ന ഈ കർണങ്ങളെ കൊണ്ട് ഈ വിദ്യയെ ഗ്രഹിക്കാനോ ഗ്രഹിപ്പിക്കാനോ സാധ്യമല്ല. അവിടെ പരമാവധി സാധിക്കുന്നതാണ് ഉപാസന. അതിന് വേറൊരു രീതിയിൽ പറഞ്ഞാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കർത്തൃതന്ത്രം, വസ്തുതന്ത്രം എന്നെല്ലാം പറഞ്ഞ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് പരാമർശിക്കുകയാണ്. അപ്പൊ ജീവനെ സംബന്ധിച്ചുള്ള എല്ലാം കർത്തൃതന്ത്രമാണ്. അവന്റെ ഇച്ഛയും അവന്റെ പൗരുഷം ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റും, അതിനപ്പുറം പറ്റത്തില്ല. ജീവഭാവത്തിൽ ഒരാൾക്ക് ആത്മഭാവത്തെ പ്രകാശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ ഗ്രഹിക്കാനോ സാധ്യമല്ല. അതാണ് ഔപനിഷദം എന്ന് പറയുന്നത്. ഔപനിഷദമായ വിദ്യയാണ്. ജീവഭാവത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും സാധ്യമേ അല്ല. പഠന പാഠനങ്ങളെല്ലാം ഉപാസം. അതിൽ സന്യാസിക്ക് അതൊക്കെ നിഷേധിച്ചിട്ടുകൂടിയുണ്ട്. എന്റെ ആവശ്യമുണ്ട് പഠന പാഠനങ്ങളൊന്നും ആവശ്യമില്ലാന്ന്. മറിച്ച് തത്വപ്രകാശനം അങ്ങനെയല്ല. കാരണം ജീവൻ അവന്റെ അഹന്ത കൊണ്ട് അവന്റെ ഈ കർണങ്ങളെയൊക്കെ സ്വാധീനമാക്കി വയ്ക്കുമ്പോൾ, അതിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ അതൊക്കെ ഉപാസനയപ്പെടും. പക്ഷെ ആത്മവിദ്യ അങ്ങനെ പ്രകാശിപ്പിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരപ്രോക്തമാണ്. അതിനെങ്ങനെ ജീവനെ പ്രകാശിപ്പിക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത് ധിയോ യോന പ്രചോദയാകുന്നത്. നമ്മുടെ ബുദ്ധിയെ ഈശ്വരൻ പ്രചോദിപ്പിക്കണം എന്ന് പറയുന്നതാണ്.